ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ഏപ്രിൽ മാസം 21-ാം തീയതി. ദൈവവചന ധ്യാനത്തിനായി 2 ശമൂവേലിന്റെ പുസ്തകം 1, 2, 3 അധ്യായങ്ങളും ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും വായിക്കുന്നു. 2 ശമൂവേൽ 1-ാം അധ്യായം. ഷൗൽ മരിക്കുകയും ദാവീദ് അമാലേക്കിനെ സംഹരിച്ച് മടങ്ങി വന്ന് സിക്ലാഗിൽ 2 ദിവസം പാർക്കുകയും ചെയ്ത ശേഷം 3-ാം ദിവസം ഒരാൾ വസ്ത്രം കീറിയും തറയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് ഷൗലിന്റെ പാളയത്തിൽ നിന്നും വന്ന് ദാവീദിന്റെ അടുക്കലെത്തി സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് അവനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഓടിപ്പോരുകയാകുന്നു എന്നവൻ പറഞ്ഞു. ദാവീദ് അവനോട്, കാര്യമെന്തായി, പറക എന്ന് ചോദിച്ചു. അതിന് അവൻ, ജനം പടയിൽ തോറ്റോടി, ജനത്തിൽ അനേകർ പട്ടുവീണു, ഷൗലും അവന്റെ മകനായ യോനാഥാനും കൂടെ പട്ടുപോയി എന്നുത്തരം പറഞ്ഞു. വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരനോട് ദാവീദ്, ഷൗലും അവന്റെ മകനായ യോനാഥാനും പട്ടുപോയത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചതിന് വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരൻ പറഞ്ഞത്, ഞാൻ എതിർച്ചിയ ഗിൽബോവ പർവ്വതത്തിലേക്ക് ചെന്നപ്പോൾ ഷൗൽ തന്റെ കുന്തത്തിന്മേൽ ചാരി നിൽക്കുന്നതും തേരും കുതിരപ്പടയും അവനെ തുടർന്നെടുക്കുന്നതും കണ്ടു. അവൻ പുറകോട്ട് നോക്കി എന്നെ കണ്ടു വിളിച്ചു. അടിയൻ ഇതാ എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. നീ ആരെന്നവൻ എന്നോട് ചോദിച്ചതിന് ഞാനൊരു അമാലേക്കൻ എന്നുത്തരം പറഞ്ഞു. അവൻ എന്നോട്, നീ അടുത്തു വന്ന് എന്നെ കൊല്ലേണം, എന്റെ ജീവൻ മുഴുവനും എന്നിൽ ഇരിക്കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അടുത്തു ചെന്ന് അവനെ കൊന്നു. അവന്റെ വീഴ്ചയുടെ ശേഷം അവൻ ജീവിക്കയില്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അവന്റെ തലയിലെ കിരീടവും ഭുജത്തിലെ കടകവും ഞാൻ എടുത്ത് ഇവിടെ യജമാനന്റെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നു. ഉടനെ ദാവീദ് തന്റെ വസ്ത്രം പറിച്ചു കീറി. കൂടെയുള്ളവരും അങ്ങനെ തന്നെ ചെയ്തു. അവർ ഷൗലിനെയും അവന്റെ മകനായ യോനാഥാനെയും യഹോവയുടെ ജനത്തെയും ഇസ്രായേൽ ഗ്രഹത്തെയും കുറിച്ച് അവർ വാളാൽ വീണുപോയതുകൊണ്ട് വിലപിച്ചു കരഞ്ഞ് സന്ധി വരെ ഉപവസിച്ചു. ദാവീദ് വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരനോട്, നീ എവിടുത്തുകാരനെന്ന് ചോദിച്ചതിന് ഞാൻ ഒരു അന്യജാതിക്കാരന്റെ മകൻ, ഒരു അമാലേക്കൻ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ദാവീദ് അവനോട്, യഹോവയുടെ അഭിഷിക്തനെ സംഹരിക്കേണ്ടതിന് കൈയൊങ്ങുവാൻ നിനക്ക് ഭയം തോന്നാഞ്ഞത് എങ്ങനെയെന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് ബാല്യക്കാരന്റെ ഒരുത്തനെ വിളിച്ച്, നീ ചെന്നവനെ വെട്ടിക്കളക എന്ന് പറഞ്ഞു. അവൻ അവനെ വെട്ടിക്കൊന്നു. ദാവീദ് അവനോട്, നിന്റെ രക്തം നിന്റെ തലമേൽ, യഹോവയുടെ അഭിഷിക്തനെ ഞാൻ കൊന്നു എന്ന് നീ നിന്റെ വായ് കൊണ്ട് തന്നെ നിനക്ക് വിരോധമായി സാക്ഷീകരിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അനന്തരം ദാവീദ് ഷൗലിനെയും അവന്റെ മകനായ യോനാഥാനെയും കുറിച്ച് ഈ വിലാപഗീതം ചൊല്ലി അവൻ യഹൂദ മക്കളെ ഈ ധനുർഗീതം അഭ്യസിപ്പാൻ കൽപ്പിച്ചു. അത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇസ്രായേലെ, നിന്റെ പ്രതാപമായവർ നിന്റെ ഗിരികളിൽ നിഹതന്മാരായി, വീരന്മാർ പട്ടുപോയതെങ്ങനെ? ഗത്തിൽ അത് പ്രസിദ്ധമാക്കരുതേ, അസ്കലോൻ വീഥികളിൽ ഘോഷിക്കരുതേ, ഫെലിസ്ത്യ പുത്രിമാർ സന്തോഷിക്കരുതേ, അഗ്രചർമ്മികളുടെ കന്യകമാർ ഉല്ലസിക്കരുതേ. ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ പെയ്യാതെയും വഴിപാട് നിലങ്ങൾ ഇല്ലാതെയും പോകട്ടെ. അവിടെയല്ലോ വീരന്മാരുടെ പരിചയം എറിഞ്ഞു കളഞ്ഞത്, ഷൗലിന്റെ തൈലാഭിഷേകം ഇല്ലാത്ത പരിച തന്നെ. നിഹിതന്മാരുടെ രക്തവും വീരന്മാരുടെ മേധസ്സും വിട്ട് യോനാഥാന്റെ വില്ല് പിന്തിരിഞ്ഞില്ല, ഷൗലിന്റെ വാൾ വൃഥാ പോന്നതുമില്ല. ഷൗലും യോനാഥാനും ജീവകാലത്ത് പ്രീതിയും വാത്സല്യവും പൂണ്ടിരുന്നു. മരണത്തിലും അവർ വേർപിരിഞ്ഞില്ല. അവർ കഴുകനിലും വേഗവാന്മാർ, സിംഹത്തിലും വീര്യവാന്മാർ. ഇസ്രായേൽ പുത്രിമാരെ, ഷൗലിനെ ചൊല്ലി കരവീൻ. അവൻ നിങ്ങളെ ഭംഗിയായി രക്താംബരം ധരിപ്പിച്ച് നിങ്ങളുടെ വസ്ത്രത്തിന്മേൽ പൊന്നാഭരണം അണിയിച്ചു. യുദ്ധമെത്തിയ വീരന്മാർ പട്ടുപോയതെങ്ങനെ? നിന്റെ ഗിരികളിൽ യോനാഥാൻ നിഹതനായല്ലോ. യോനാഥാനെ, എന്റെ സഹോദര, നിന്നെ ചൊല്ലി ഞാൻ ദുഃഖിക്കുന്നു. നീ എനിക്ക് അതിവാത്സല്യനായിരുന്നു. നിൻ പ്രേമം കളത്ര പ്രേമത്തിലും വിസ്മയമേറിയത്. വീരന്മാർ പട്ടുപോയതെങ്ങനെ? യുദ്ധായുധങ്ങൾ നശിച്ചു പോയല്ലോ. 2-ാം അധ്യായം. അനന്തരം ദാവീദ് യഹോവയോട്, ഞാൻ യഹൂദ നഗരങ്ങളിൽ ഒന്നിലേക്ക് ചെല്ലണമോ എന്ന് ചോദിച്ചു. യഹോവ അവനോട്, ചെല്ലുക എന്ന് കൽപ്പിച്ചു. ഞാൻ എവിടേക്ക് ചെല്ലേണ്ടുവെന്ന് ദാവീദ് ചോദിച്ചതിന്, ഹെബ്രോനിലേക്ക് എന്നരുളപ്പാടുണ്ടായി. അങ്ങനെ ദാവീദ് ഇസ്രയേൽക്കാരത്തി അഹീനോവും കർമേലിയൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബീഗയിൽ എന്നീ 2 ഭാര്യമാരുമായി അവിടേക്ക് ചെന്നു. ദാവീദ് തന്നോട് കൂടി ഉണ്ടായിരുന്ന ആളുകളെയൊക്കെയും കുടുംബസഹിതം കൂട്ടിക്കൊണ്ടുപോയി. അവർ ഹെബ്രോനിയ പട്ടണങ്ങളിൽ പാർത്തു. അപ്പോൾ യഹൂദ പുരുഷന്മാർ വന്ന് അവിടെ വെച്ച് ദാവീദിനെ യഹൂദ ഗ്രഹത്തിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഗിലയാദിലെ യാബേഷ് നിവാസികളായിരുന്നു ഷൗലിനെ അടക്കം ചെയ്തത് എന്ന് ദാവീദിന് അറിവ് കിട്ടി. ദാവീദ് ഗിലയാദിലെ യാബേഷ് നിവാസികളുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. നിങ്ങളുടെ യജമാനായ ശൗലിനോട് ഇങ്ങനെ ദയ കാണിച്ച് അവനെ അടക്കം ചെയ്യുക കൊണ്ട് നിങ്ങൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. യഹോവ നിങ്ങളോട് ദയയും വിശ്വസ്തയും കാണിക്കുമാറാകട്ടെ. നിങ്ങൾ ഈ കാര്യം ചെയ്തിരിക്കുക കൊണ്ട് ഞാനും നിങ്ങൾക്ക് നന്മ ചെയ്യും. ആകയാൽ നിങ്ങൾ ധൈര്യപ്പെട്ട് ശൂരന്മാരായിരിക്കും. നിങ്ങളുടെ യജമാനായ ശൗൽ മരിച്ചുപോയല്ലോ. യഹൂദഗ്രഹം എന്നെ നിങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയിച്ചു. എന്നാൽ ശൗലിന്റെ സേനാധിപതിയായ നേരിന്റെ മകൻ അബ്നേയർ ഷൗലിന്റെ മകനായ ഈശ്ബോശത്തിനെ മഹനീമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവനെ ഗിലയാദ്, അശ്ശൂരി, ഇസ്രായേൽ, എഫ്രീം, ബെന്യാമീൻ എന്നിങ്ങനെ എല്ലാ ഇസ്രായേലിയർക്കും രാജാവാക്കി. ഷൗലിന്റെ മകനായ ഈശ്ബോശത്ത് ഇസ്രായേൽ രാജാവായപ്പോൾ അവന് 40 വയസ്സായിരുന്നു. അവൻ 2 വാണു. യഹൂദഗ്രഹമോ ദാവീദിനോട് ചേർന്നു നിന്നു. ദാവീദ് ഹെബ്രോനിൽ യഹൂദഗ്രഹത്തിന് രാജാവായിരുന്ന കാലം 7 തന്നെ. നേരിന്റെ മകൻ അബ്നേരും ഷൗലിന്റെ മകനായ ഈശ്ബോശത്തിന്റെ ചേവകരും മഹനീമിൽ നിന്ന് ഗിബയോനിലേക്ക് വന്നു. അപ്പോൾ സെരൂയയുടെ മകനായ യോവാബും ദാവീദിന്റെ ചേവകരും പുറപ്പെട്ട് ഗിബയോനിലെ കുളത്തിനരികെ വെച്ച് അവരെ നേരിട്ടു. അവർ കുളത്തിന്റെ ഇപ്പുറത്തും മറ്റേവർ കുളത്തിന്റെ അപ്പുറത്തും ഇരുന്നു. അബ്നേർ യോവാബിനോട്, ബാല്യക്കാർ എഴുന്നേറ്റ് നമ്മുടെ മുമ്പാകെ ഒന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആകട്ടെ എന്ന് യോവാബും പറഞ്ഞു. അങ്ങനെ ബെന്യാമിനീരുടെയും ഷൗലിന്റെയും മകനായ ഈശ്ബോശത്തിന്റെയും ഭാഗത്തു നിന്ന് 12 ദാവീദിന്റെ ചേവകരിൽ 12 എണ്ണമൊത്ത് എഴുന്നേറ്റ് തമ്മിലടുത്തു. ഓരോരുത്തൻ താൻ താന്റെ എതിരാളിയെ മുടിക്കു പിടിച്ച് വിലാപ്പുറത്ത് വാൾ കുത്തിക്കടത്തി ഒരുമിച്ചു വീണു. അതുകൊണ്ട് ഗിബയോനിലെ ആ സ്ഥലത്തിന് ഹെൽക്കത്ത് ഹസൂരീം എന്നു പേരായി. അന്ന് യുദ്ധം ഏറ്റവും കഠിനമായി. അബ്നേരും ഇസ്രായേലിലും ദാവീദിന്റെ ചേവകരോട് തോറ്റുപോയി. അവിടെ യോവാബ്, അബീഷായി, അസാഹേൽ ഇങ്ങനെ സെരൂയയുടെ 3 പുത്രന്മാരും ഉണ്ടായിരുന്നു. അസാഹേൽ കാട്ടുകലയെ പോലെ ശീഘ്രഗാമിയായിരുന്നു. അസാഹേൽ അബ്നേറിനെ പിന്തുടർന്നു. അബ്നേറിനെ പിന്തുടരുന്നതിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറിയില്ല. അബ്നേർ പുറകോട്ട് നോക്കി. നീ അസഹേലോ എന്ന് ചോദിച്ചതിനെ അതെ എന്നവൻ ഉത്തരം പറഞ്ഞു. അബ്നേർ അവനോട്, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് ബാല്യക്കാരിൽ ഒരുത്തനെ പിടിച്ച് അവന്റെ ആയുധവർഗം എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. എങ്കിലും അസഹേലിന് അവനെ വിട്ടുമാറുവാൻ മനസ്സായില്ല. അബ്നേർ അസഹേലിനോട്, എന്നെ വിട്ടുപോകാം, ഞാൻ നിന്നെ വെട്ടി വീഴിക്കുന്നത് എന്തിന്? പിന്നെ ഞാൻ നിന്റെ സഹോദരനായ യോവാബിന്റെ മുഖത്തെ എങ്ങനെ നോക്കുമെന്ന് പറഞ്ഞു. എന്നാരെയും വിട്ടുമാറുവാൻ അവന് മനസ്സായില്ല. അബ്നേർ അവനെ കുന്തം കൊണ്ട് പുറകോട്ട് വയറ്റത്ത് കുത്തി. കുന്തം മറുവശത്ത് പുറപ്പെട്ടു. അവൻ അവിടെ തന്നെ വീണു മരിച്ചു. അസഹേൽ മരിച്ചു കിടന്നിടത്ത് വന്നവരൊക്കെയും നിന്നുപോയി. യോവാബും അബീഷായിയും അബ്നേറിനെ പിന്തുടർന്നു. അവൻ ഗിബയോൻ മരുഭൂമിയിലെ വഴിയരികെ ഗീഹിന്റെ മുമ്പിലുള്ള അമ്മാക്കുന്നിൽ എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. ബെന്യാമീനർ അബ്നേറിന്റെ അടുക്കൽ ഒരേ കൂട്ടമായി കൂടി ഒരു കുന്നിൻ മുകളിൽ നിന്നു. അപ്പോൾ അബ്നേർ യോവാബിനോട്, വാൾ എന്നും സംഹരിച്ചു കൊണ്ടിരിക്കണമോ? ഒടുവിൽ കയ്പുണ്ടാകുമെന്ന് നീ അറിയുന്നില്ലയോ? സഹോദരന്മാരെ പിന്തുടരുന്നത് മതിയാക്കേണ്ടതിന് ജനത്തോട് കൽപ്പിപ്പാൻ നീ എത്രത്തോളം താമസിക്കും എന്ന് വിളിച്ചു പറഞ്ഞു. അതിന് യോവാബ്, ദൈവത്താണ, നീ പറഞ്ഞില്ലെങ്കിൽ ജനം രാവിലെ തങ്ങളുടെ സഹോദരന്മാരെ പിന്തുടരാതെ മടങ്ങിപ്പോകുമായിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ യോവാബ് കാഹളം മോദിച്ചു. ജനമൊക്കെയും നിന്നു. ഇസ്രായേലിനെ പിന്തുടർന്നില്ല, പൊരുതുന്നതുമില്ല. അബ്നേരും അവന്റെ ആളുകളും അന്ന് രാത്രി മുഴുവൻ അരാബയിൽ കൂടി നടന്ന് യോർദാൻ കടന്ന് ബിത്രോനിൽ കൂടി ചെന്ന് മഹനീമിലെത്തി. യോവാബും അബ്നേറിനെ പിന്തുടരുന്നത് വിട്ടു മടങ്ങി. ജനത്തെയൊക്കെയും ഒന്നിച്ചു കൂട്ടിയപ്പോൾ ദാവീദിന്റെ ചേവകരിൽ 19 അസാഹേലും ഇല്ലായിരുന്നു. എന്നാൽ ദാവീദിന്റെ ചേവകർ ബെന്യാമീനിയരെയും അബ്നേറിന്റെ ആളുകളെയും തോൽപ്പിക്കുകയും അവരിൽ 350 പേരെ സംഹരിക്കുകയും ചെയ്തിരുന്നു. അസാഹേലിനെ അവരെടുത്ത് ബേത്ലഹേമിൽ അവന്റെ അപ്പന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. യോവാബും അവന്റെ ആളുകളും രാത്രി മുഴുവൻ നടന്ന് പുലർച്ചയ്ക്ക് ഹെബ്രോനിൽ എത്തി. 3 ശൗലിന്റെ ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. എന്നാൽ ദാവീദിന് ബലം കൂടിക്കൂടിയും ശൗലിന്റെ ഗ്രഹം ക്ഷയിച്ചു ക്ഷയിച്ചും വന്നു. ദാവീദിന് ഹെബ്രോനിൽ വെച്ച് പുത്രന്മാർ ജനിച്ചു. ഇസ്രായേൽക്കാരത്തിയായ അഹീനോവും പ്രസവിച്ച അമ്നോൻ അവന്റെ ആദിജാതൻ. കർമേലിയൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബീഗയിൽ പ്രസവിച്ച കിലയാബ് 2. ഗെഷൂർ രാജാവായ തൽമയുടെ മകൾ മയക്കയുടെ മകനായ അബ്ഷാലോം 3. ഹഗീത്തിന്റെ മകനായ അദോനിയാവ് 4. അബീദാലിന്റെ മകനായ ഷെഫത്യാവ് 5. ദാവീദിന്റെ ഭാര്യയായ യഗ്ലാ പ്രസവിച്ച ഇത്രയാം 6. ഇവരാകുന്നു ഹെബ്രോനിൽ വെച്ച് ദാവീദിന് ജനിച്ചവർ. ഷൗലിന്റെ ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും തമ്മിൽ യുദ്ധമുണ്ടായിരുന്ന കാലത്ത് അബ്നേർ ഷൗലിന്റെ ഗ്രഹത്തിൽ തന്നെ താൻ ബലപ്പെടുത്തിയിരുന്നു. എന്നാൽ ഷൗലിന് അയ്യാവിന്റെ മകളായി റിസ്പ എന്നു പേരുള്ളൊരു വെപ്പാട്ടിയുണ്ടായിരുന്നു. ഈഷ്ബോഷത്ത് അബ്നേറിനോട്, നീ എന്റെ അപ്പന്റെ വെപ്പാട്ടിയുടെ അടുക്കൽ ചെന്നത് എന്ത് എന്ന് ചോദിച്ചു. അബ്നേർ ഈഷ്ബോഷത്തിന്റെ വാക്ക് നിമിത്തം ഏറ്റവും കോപിച്ചു പറഞ്ഞത്, ഞാൻ യഹൂദാപക്ഷത്തിലുള്ളൊരു നായ്ത്തലയോ? ഇന്ന് ഞാൻ നിന്റെ അപ്പനായ ഷൗലിന്റെ ഗ്രഹത്തോടും അവന്റെ സഹോദരന്മാരോടും സ്നേഹിതന്മാരോടും ദയ കാണിക്കുകയും നിന്നെ ദാവീദിന്റെ കയ്യിൽ ഏൽപ്പിക്കാതിരിക്കുകയും ചെയ്തിരിക്കെ ഇന്ന് ഈ സ്ത്രീ നിമിത്തം നീ എന്നെ കുറ്റം ചുമത്തുന്നുവോ? ഷൗലിന്റെ ഗ്രഹത്തിൽ നിന്ന് രാജ്യത്വം മാറ്റുകയും ദാവീദിന്റെ സിംഹാസനം ദാൻ മുതൽ ബേർഷേബ വരെ ഇസ്രായേലിലും യഹൂദയിലും സ്ഥാപിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം യഹോവ ദാവീദിനോട് സത്യം ചെയ്തതുപോലെ ഞാൻ അവന് സാധിപ്പിച്ചു കൊടുക്കാതിരുന്നാൽ ദൈവം അബ്നേറിനോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ. അവൻ അബ്നേറിനെ ഭയപ്പെടുക കൊണ്ട് അവനോട് പിന്നെ ഒരു വാക്കും പറവാൻ കഴിഞ്ഞില്ല. അനന്തരം അബ്നേർ ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ദേശം ആർക്കുള്ളത്? എന്നോട് ഉടമ്പടി ചെയ്യുക. എന്നാൽ എല്ലാ ഇസ്രായേലിനെയും നിന്റെ പക്ഷത്തിൽ വരുത്തേണ്ടതിന് എന്റെ സഹായം നിനക്കുണ്ടാകും എന്ന് പറയിച്ചു. അതിന് അവൻ, നല്ലത്, ഉടമ്പടി ചെയ്യാം. എന്നാൽ ഞാൻ ഒരു കാര്യം നിന്നോട് ആവശ്യപ്പെടുന്നു. നീ എന്നെ കാണുവാൻ വരുമ്പോൾ ആദ്യം തന്നെ ഷൗലിന്റെ മകളായ മീഖളിനെ കൂട്ടിക്കൊണ്ടു വരാതിരുന്നാൽ നീ എന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞു. ദാവീദ് ഷൗലിന്റെ മകനായ ഈഷ്ബോശത്തിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഞാൻ വിവാഹ നിശ്ചയത്തിന് ഫെലിസ്ത്യരുടെ 100 അഗ്രചർമ്മം കൊടുത്തു വാങ്ങിയ എന്റെ ഭാര്യയായ മീഖളിനെ ഏൽപ്പിച്ചു തരിക എന്ന് പറയിച്ചു. ഈഷ്ബോശത്ത് അവളെ ലയീഷിന്റെ മകനായി അവളുടെ ഭർത്താവായ ഫെൽത്തിയേലിന്റെ അടുക്കൽ നിന്ന് വരുത്തി. അവളുടെ ഭർത്താവ് കരഞ്ഞും കൊണ്ട് ബഹൂരിയും വരെ അവളുടെ പിന്നാലെ വന്നു. അബ്നേർ അവനോട്, നീ മടങ്ങിപ്പോക എന്ന് പറഞ്ഞു. അവൻ മടങ്ങിപ്പോയി. എന്നാൽ അബ്നേർ ഇസ്രായേൽ മൂപ്പന്മാരോട് സംസാരിച്ച്, ദാവീദിനെ രാജാവായി കിട്ടുവാൻ കുറെ കാലമായല്ലോ നിങ്ങൾ അന്വേഷിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ചെയ്യുവീൻ. ഞാൻ എന്റെ ദാസനായ ദാവീദിന്റെ കൈകൊണ്ട് എന്റെ ജനമായ ഇസ്രായേലിനെ ഫെലിസ്ത്യർ മുതലായ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്ന് യഹോവ ദാവീദിനെ കുറിച്ച് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അബ്നേർ ബെന്യാമീനിയരോട് പറഞ്ഞു. പിന്നെ അബ്നേർ ഇസ്രായേലിനും ബെന്യാമീൻ ഗോത്രത്തിനൊക്കെയും സമ്മതമായതെല്ലാം ദാവീദിനോട് അറിയിക്കേണ്ടതിന് ഹെബ്രോനിൽ പോയി. ഇങ്ങനെ അബ്നേരും അവനോടുകൂടെ 20 പുരുഷന്മാരും ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ ചെന്നു. ദാവീദ് അബ്നേരിനും കൂടെയുള്ളവർക്കും വേണ്ടി ഒരു വിരുന്ന് കഴിച്ചു. അബ്നേർ ദാവീദിനോട്, ഞാൻ ചെന്ന ഇസ്രായേലിലൊക്കെയും യജമാനായ രാജാവിനോട് ഉടമ്പടി ചെയ്യേണ്ടതിന് അവരെ നിന്റെ അടുക്കൽ കൂട്ടിവരുത്തും. അപ്പോൾ നീ ആഗ്രഹിക്കുന്നതുപോലെ എല്ലാവർക്കും രാജാവായിരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് അബ്നേറിനെ യാത്രയച്ചു. അവൻ സമാധാനത്തോടെ പോയി. അപ്പോൾ ദാവീദിന്റെ ചേവകരും യോവാബും ഒരു കവർച്ചപ്പട കഴിഞ്ഞ് വളരെ കൊള്ളയുമായി മടങ്ങി വന്നു. എന്നാൽ ദാവീദ് അബ്നേറിനെ യാത്രയക്കുകയും അവൻ സമാധാനത്തോടെ പോകുകയും ചെയ്തിരുന്നതിനാൽ അവൻ അന്നേരം ദാവീദിന്റെ അടുക്കൽ ഇല്ലായിരുന്നു. യോവാബും കൂടെയുള്ള സൈന്യമൊക്കെയും വന്നപ്പോൾ നേരിന്റെ മകനായ അബ്നേർ രാജാവിന്റെ അടുക്കൽ വന്ന് അവൻ അവനെ യാത്രയച്ചു. അവൻ സമാധാനത്തോടെ പോയി എന്നിങ്ങനെ യോവാബിന് അറിവ് കിട്ടി. യോവാബ് രാജാവിന്റെ അടുക്കൽ ചെന്നു, എന്താകും നീ ചെയ്തത്? അബ്നേർ നിന്റെ അടുക്കൽ വന്നിരുന്നല്ലോ, അവനെ പറഞ്ഞയച്ചതെന്ത്? അവൻ പോയല്ലോ. നേരിന്റെ മകനായ അബ്നേറിനെ നീ അറിയുകയില്ലേ? നിന്നെ ചതിപ്പാനും നിന്റെ പോക്കും വരവ് ഗ്രഹിപ്പാനും നീ ചെയ്യുന്നതൊക്കെ അറിയുവാനുമല്ലോ അവൻ വന്നത് എന്ന് പറഞ്ഞു. യോവാബ് ദാവീദിന്റെ അടുക്കൽ നിന്ന് പുറത്തിറങ്ങി അബ്നേറിന്റെ പിന്നാലെ ദൂതന്മാരെ അയച്ചു. അവർ അവനെ സീരാ കിണറ്റിങ്കിൽ നിന്ന് മടക്കി കൊണ്ടുവന്നു. ദാവീദ് അത് അറിഞ്ഞില്ല താനും. അബ്നേർ ഹെബ്രോനിലേക്ക് മടങ്ങി വന്നപ്പോൾ യോവാബ് സ്വകാര്യം പറവാൻ അവനെ പടിവാതിൽക്കൽ ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി തന്റെ സഹോദരനായ അസാഹേലിന്റെ രക്തപ്രതികാരത്തിനായി അവിടെ വെച്ച് അവനെ വയറ്റത്ത് കുത്തി കൊന്നുകളഞ്ഞു. ദാവീദ് അത് കേട്ടപ്പോൾ നേരിന്റെ മകനായ അബ്നേറിന്റെ രക്തം സംബന്ധിച്ച് എനിക്കും എന്റെ രാജ്യത്വത്തിനും യഹോവയുടെ മുമ്പാകെ ഒരിക്കലും കുറ്റമില്ല. അത് യോവാബിന്റെ തലമേലും അവന്റെ പിതൃഭവനത്തിന്മേലൊക്കെയും ഇരിക്കട്ടെ. യോവാബിന്റെ ഗ്രഹത്തിൽ സ്രവക്കാരനോ കുഷ്ഠരോഗിയോ വടികുത്തി നടക്കുന്നവനോ വാളിനാൽ വീഴുന്നവനോ ആഹാരത്തിന് മുട്ടുള്ളവനോ വിട്ടൊഴിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അബ്നേർ ഗിബയോനിലെ യുദ്ധത്തിൽ തങ്ങളുടെ അനുജനായ അസഹേലിനെ കൊന്നതു നിമിത്തം യോവാബും അവന്റെ സഹോദരനായ അബിഷായിയും ഇങ്ങനെ അവനെ കൊന്നുകളഞ്ഞു. ദാവീദ് യോവാബിനോടും അവനോടുകൂടിയുള്ള സകല ജനത്തോടും, നിങ്ങളുടെ വസ്ത്രം കീറി ചാക്കുശീല ഉടുത്ത് അബ്നേറിന്റെ മുമ്പിൽ നടന്ന് വിലപിപ്പീൻ എന്ന് പറഞ്ഞു. ദാവീദ് രാജാവ് ശവമഞ്ചത്തിന്റെ പിന്നാലെ നടന്നു. അവർ അബ്നേറിനെ ഹെബ്രോനിൽ അടക്കം ചെയ്തപ്പോൾ രാജാവ് അബ്നേറിന്റെ ശവക്കുഴിക്കൽ ഉറക്ക കരഞ്ഞു. സകല ജനവും കരഞ്ഞു. രാജാവ് അബ്നേറിനെ കുറിച്ച് വിലാപഗീതം ചൊല്ലുതെന്നാൽ, അബ്നേർ ഒരു നീചനെ പോലെയോ മരിക്കേണ്ടത്? നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ല, നിന്റെ കാലിന് ചങ്ങലയിട്ടിരുന്നില്ല. നീതികെട്ടവരുടെ മുമ്പിൽ പട്ടുപോകും പോലെ നീ പട്ടുപോയല്ലോ. സകല ജനവും അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. നേരം വെളുക്കും വരെ ജനമെല്ലാം ദാവീദിനെ ഭക്ഷണം കഴിപ്പിക്കേണ്ടതിന് വന്നപ്പോൾ, സൂര്യൻ അസ്തമിക്കും മുമ്പേ ഞാൻ അപ്പമെങ്കിലും മറ്റ് യാതൊന്നെങ്കിലും ആസ്വദിച്ചാൽ ദൈവം എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് ദാവീദ് സത്യം ചെയ്തു പറഞ്ഞു. ഇത് ജനമെല്ലാം അറിഞ്ഞപ്പോൾ രാജാവ് ചെയ്തതൊക്കെയും സർവ്വജനത്തിനും ബോധിച്ചിരുന്നതുപോലെ ഇതും അവർക്ക് ബോധിച്ചു. നേരിന്റെ പുത്രനായ അബ്നേറിനെ കൊന്നത് രാജാവിന്റെ അറിവോടെയല്ല എന്ന് സകല ജനത്തിനും ഇസ്രായേലിനൊക്കെയും അന്ന് ബോധ്യമായി. രാജാവ് തന്റെ കൃത്യന്മാരോട്, ഇന്ന് ഇസ്രായേലിൽ ഒരു പ്രഭുവും മഹാനുമായവൻ പട്ടുപോയെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവനെങ്കിലും ഇന്ന് ബലഹീനനാകുന്നു. സെരൂയുടെ പുത്രന്മാരായ ഈ പുരുഷന്മാർ എനിക്ക് ഒതുങ്ങാത്ത കഠിനന്മാരത്രേ. ദുഷ്ടത പ്രവർത്തിച്ചവനെ അവന്റെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണം യഹോവ പകരം കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 18:1-17 വാക്യങ്ങൾ. മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്ന് എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറെ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ല എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പീൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. തങ്ങൾ നീതിമാന്മാർ എന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവന് ഒരു ഉപമ പറഞ്ഞതെന്നാൽ, രണ്ട് മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് പോലും നോക്കുവാൻ തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ തൊഴേണ്ടതിന് ചിലർ ശിശുക്കളെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അത് കണ്ട് അവരെ ശാസിച്ചു. യേശുവോ അവരെ അരികത്ത് വിളിച്ച്, പൈതങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേത് ആകുന്നു. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളിൽ അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു.
ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 18:1-17 വാക്യങ്ങളാണല്ലോ നാം ഇവിടെ വായിച്ചു കേട്ടത്. അതിൽ 1-14 വാക്യങ്ങളിൽ കർത്താവ് പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത്. 1 നാം വായിക്കുമ്പോൾ, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ, കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം അതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു വരുന്നതായിട്ടുള്ള അനുഭവമാണ് നമുക്ക് സാധാരണ ഉണ്ടാകാറുള്ളത്. എന്നാൽ കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് ആ വിഷയം, ഏത് വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ, ഏത് കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ, ആ വിഷയത്തിന് മറുപടി ലഭിക്കുന്നതുവരെ നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ചിലപ്പോൾ മറുപടിക്ക് വേണ്ടി നമ്മൾ താമസിക്കുമായിരിക്കാം, എങ്കിലും നാം മടുത്തു പോകാതെ ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ഇവിടെ ഉദ്ബോധിപ്പിക്കുന്നു. 9 വാക്യങ്ങളിലെ പരീശന്റെയും ചുങ്കക്കാരന്റെയും പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. നാം എങ്ങനെ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ നാം എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നുള്ളതാണ് കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രാർത്ഥനയോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം, നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം എന്നാണ് കർത്താവ് ഇവിടെ പ്രതിപാദിക്കുന്നത്. പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ദിവസേന മൂന്ന് നേരവും പ്രാർത്ഥിക്കുന്നവരാണ്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവരെ അറിയിക്കേണ്ടതിനാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അവർ പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന അവരുടെ ബോഡി പോസ്റ്റ് പോലും മറ്റുള്ളവരെയിലേക്ക് ആകർഷിക്കത്തക്ക രീതിയിലാണ് അവര് പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത് പോലും. അവർ തെരുക്കോണുകളിൽ നിന്നും പബ്ലിക് പ്ലേസുകളിലും നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് അവരുടെ പ്രതിഫലം അവർക്ക് കിട്ടിപ്പോയി. എന്നാൽ ഇവിടുത്തെ പരീശന്റെ പ്രാർത്ഥന നാം ശ്രദ്ധിച്ചു നോക്കിയാല് അവന് അപേക്ഷകളൊന്നും ഇല്ലതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ അവനൊന്നും പ്രാർത്ഥിക്കുന്നില്ല, അവന് അപേക്ഷകളില്ല. താൻ എന്തൊക്കെ ചെയ്യുന്നു എന്നാണ് അവൻ അവിടെ പറയുന്നത്. അവന് ആവശ്യങ്ങളില്ല, ദൈവത്തിന്റെ കരുണയെ അവന് ആവശ്യമില്ല. താൻ എന്തൊക്കെ ചെയ്യുന്നു എന്നതാണ് താൻ ദൈവത്തോട് പറയുന്നത്. സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള പ്രാർത്ഥനയാണ് പരീശന്റെ പ്രാർത്ഥന. സ്വയനീതിയിൽ നിന്നാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. അവൻ സ്വന്തം പേരിലാണ് ചെല്ലുന്നത്, ദൈവസന്നിധിയിൽ ചെല്ലുന്നത്. അവനെ തന്നെ ഒരുക്കുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടി അവൻ ഒരുങ്ങുകയാണ് അവന്റെ പ്രാർത്ഥനയിൽ. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയെന്ന് നാം ഈ ദിവസങ്ങളിൽ നിന്ന് അനലൈസ് ചെയ്യേണ്ട ആവശ്യമാണ്. നാമും ഈ പരീശനെ പോലെയാണോ? ഒരിക്കലും ഒരാൾ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ പരീശനെ പോലെ അല്ലായിക്കാൻ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു എന്ന് പ്രാർത്ഥിച്ചു. നാം അങ്ങനെയും ആകരുത്. പ്രാർത്ഥന ഒരു രഹസ്യ അനുഭവമായിരിക്കണമെന്ന് കർത്താവ് പറയുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ആരാണെന്നും നാം എന്തൊക്കെ ചെയ്യുന്നുവെന്നും നാം ദൈവത്തെ ബോധ്യപ്പെടുത്തുന്നതായിരിക്കരുത് നമ്മുടെ പ്രാർത്ഥനകൾ. എന്നാൽ ചുങ്കക്കാരന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചു നോക്കിയേ. അവൻ പറയുകയാണ്, എനിക്ക് നിന്റെ സന്നിധിയിൽ അടുത്തു വരുവാനുള്ള യോഗ്യത പോലും ഇല്ല. അവൻ അയോഗ്യനാണെന്ന് അവൻ തന്നെ സമ്മതിക്കുകയാണ്. അവൻ ആശ്രയിക്കുന്നത് ദൈവത്തിന്റെ കരുണയിൽ മാത്രമാണ്. അവൻ ദൈവകൃപയിലാണ് ആശ്രയിക്കുന്നത്. വാസ്തവത്തിൽ നാമും ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നമുക്കും ഇന്ന് ആവശ്യം അൺവേർത്തി ഫീലിംഗ്സ് ആയിരിക്കണം. ദൈവമേ, നിന്റെ സന്നിധിയിൽ വരുവാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. ആ കരുണയിലാണ്, ദൈവത്തിന്റെ കരുണയിലാണ് നാം ആശ്രയിക്കേണ്ടത്. സ്വന്തം പേരിലല്ല, യേശുക്രിസ്തുവിന്റെ നാമത്തിലായിരിക്കണം നാം ദൈവസന്നിധിയിൽ ചെല്ലേണ്ടത്. ദൈവസന്നിധിയിൽ നാം ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമായുള്ളത് അനുതാപമുള്ളൊരു ഹൃദയവും താഴ്മയുള്ളൊരു മനസ്സുമായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവനെല്ലാം ഉയർത്തപ്പെടും. ദൈവസന്നിധിയിൽ ഉയർത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ദൈവസന്നിധിയിൽ താഴ്ത്തപ്പെടണം. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്,
അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈകീഴിൽ താണിരിപ്പി.
ഈ ദിവസങ്ങളിൽ ദൈവാത്മാവിന് കീഴടങ്ങി ദൈവസന്നിധിയിൽ താണിരിക്കുമ്പോൾ ദൈവം നമ്മളെ ഉയർത്തപ്പെടും. അതിനായി ദൈവാത്മാവ് നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.